ആളും ആ നാൽപ്പത് പേരും ഉമരം കൊണ്ട് കപ്പലും.
കാളിദാസൻ, എഫ് ബി എസ് മലയാളത്തിലേക്ക് സ്വാഗതം. പൂമരം എന്ന സിനിമയിലെ ഞാനും ഞാനും എന്റെ ആളെന്നുള്ള ഒറ്റപ്പാട്ടോടുകൂടി കാളിദാസൻ ജയറാം എന്ന ഈ ആക്ടർ ലോകമെങ്ങുമുള്ള മലയാളികളുടെ മനസ്സിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പം പാട്ടിനൊരു 5 മില്യന്റെ അടുത്ത് ഹിറ്റ്സ് ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട് യൂട്യൂബിൽ, അല്ലേ? പിന്നെ കാളിദാസൻ അഭിനയിച്ച പാട്ടിന്റെ വേർഷൻ മാത്രമല്ല, ഇപ്പൊ കുട്ടികൾ പാടുന്ന വേർഷൻ, അതുപോലെ ഫോറിനേഴ്സ് പാടുന്ന വേർഷൻ എല്ലാം വൈറലായിരിക്കുകയാണ്. ഒരു പാട്ടിന് മാത്രമായിട്ട് ഇത്രയും ട്രോള് വരുന്നത് ആദ്യമായിട്ടൊന്നും തോന്നുന്നു. ഒരു ഫിനോമിനൽ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പം ഈ പരസ്യത്തിലൊക്കെ പറയുന്ന പോലെ ഇതിലും നല്ല എൻട്രി, സ്വപ്നങ്ങളിൽ മാത്രം അതുപോലത്തെ ഒരു എൻട്രി ആയിരുന്നു കാളിദാസന്റെ മലയാള സിനിമയിലേക്ക്. എന്താ ഇപ്പൊ തോന്നുന്നേ?
എന്താ പറയാ, ലൈക്ക് ശരിക്കും ബിലീവ് ചെയ്യാൻ വയ്യ, ഇതൊക്കെ നടക്കുന്നുണ്ടെന്ന് ശരിക്കും ബിലീവ് ചെയ്യാൻ വയ്യ. കാരണം ഇന്നലെ ഞാനൊരു ഒരു വെബ്സൈറ്റിൽ വായിച്ചായിരുന്നു ദ ഹയസ്റ്റ് വ്യൂഡ് മലയാളം സോങ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് യൂട്യൂബ്. അപ്പൊ അത് കണ്ടപ്പോ ശരിക്കും ഞെട്ടിപ്പോയി. അതും നമ്മള് വളരെ എന്താ ഷൂട്ട് ചെയ്യുമ്പോ ഭയങ്കര സിമ്പിൾ ആയിട്ടും നമ്മള് മാക്സിമം ആൾക്കാർക്ക് ഇഷ്ടാവുന്ന വിചാരിച്ചാണ് ഷൂട്ട് ചെയ്തത്. പക്ഷെ അത് ഇങ്ങനെ ഒരു ലെവലിലെ ഒരു റെസ്പോൺസ് ഉണ്ടാവുന്ന ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല.
ഓക്കെ, അത് ശരി. കേൾക്കുമ്പോ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പേര്, ഇപ്പം ആ സിനിമയുടെ പേരും ആ ഒരു ഫീലും എല്ലാം അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു, അല്ലെ? കേൾക്കുമ്പോ തന്നെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു പേരും, അതുപോലെ ഇപ്പൊ ഈ നല്ല ഭംഗിയുള്ള ഈ പാട്ടും ഒരു നൊസ്റ്റാൾജിയും ഒക്കെ ഇവോക്ക് ചെയ്യുന്ന പോലെ. എന്താ ശരിക്കും ഈ സിനിമ, എന്താണ് ഈ പൂമരം എന്ന് പറയുന്ന സിനിമ?
ശരിക്കും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ടൈറ്റിൽ ആദ്യം നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ കഥ ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോ ഷൈൻ്റെ പറഞ്ഞു ടൈറ്റിൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല, അപ്പൊ ഷൂട്ടൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ടൈറ്റിലൊക്കെ ഫിക്സ് ചെയ്തത്. പിന്നെ ഭയങ്കര ഇഷ്ടമായി, നല്ല ടൈറ്റിലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പടം ഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ശരിക്കും എനിക്ക് അതിന്റെ ഒരു എന്താ പറയാ സീരിയസ്നെസ് മനസ്സിലായത്. കാരണം ആദ്യം കഥ കേട്ടപ്പോ എനിക്ക് ഔട്ട്ലൈൻ ആയിട്ടാണ് പറഞ്ഞത് ശ്രീജേറ്റ്. പിന്നെ ഷൂട്ട് ചെയ്ത് വന്നപ്പോഴാണ് ഇൻഡെപ്ത് ആയിട്ട് എനിക്ക് സ്ക്രിപ്റ്റിലും കാര്യങ്ങളിലൊക്കെ എനിക്ക് മനസ്സിലായത്. ആൻഡ് ശരിക്കും കഥ കേട്ടതിനേക്കാളും ഷൂട്ടിങ്ങിലാണ് എനിക്ക് ഭയങ്കര ഇമ്പ്രസ്ഡ് ആയത്. കാരണം ഇങ്ങനത്തെ ഒരു വർക്ക് എക്സ്പീരിയൻസ് എനിക്ക് ആദ്യമായിട്ടാണ് ഈ ഒരു വർക്കിംഗ് സ്റ്റൈൽ. അതായത് ഷൈൻചേട്ടനൊരു 30-40% സ്ക്രിപ്റ്റ് ആയിട്ടേ ഷൂട്ടിന് വരുള്ളൂ, സോ ബാക്കിയൊക്കെ നമ്മൾ ഇംപ്രവൈസ് ചെയ്യുന്നതാണ് അവിടെ. അപ്പൊ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ പൂമരം എന്ന് പറയുന്നത് ബേസിക്കലി സ്റ്റുഡൻസിന്റെ ഒരു ഇമോഷൻസും സ്റ്റുഡൻസിന്റെ ഒരു തോട്ട്സും ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു മൂവി ആയിരിക്കും.
ഓക്കെ, അത് ശരി. കൂടുതൽ എന്തെങ്കിലും റിവീൽ ചെയ്യാവുന്ന ഒരു സിറ്റുവേഷൻ ആണോ ഇപ്പോ അതെയോ?
കൂടുതലായിട്ട് ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ റിവീൽ ചെയ്യാനായിട്ട് ഒന്നും ഇല്ല. നമുക്ക് എല്ലാം ന്യൂ കമേഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മളെല്ലാം കുറെ ക്യാമ്പ്സ് ഒക്കെ അറ്റൻഡ് ചെയ്തിരുന്നു, ആക്ടിങ് ക്യാമ്പ്സ് ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ്. ആൻഡ് ഇതില് ഇന്ന ജോണർ എന്ന് പറയാൻ പറ്റില്ല പൂമരം. അതില് ഡബ് ഉണ്ട്, എവറിങ് ഒരു ഒരു ത്രില്ലർ ആണോന്ന് ചോദിച്ചാൽ ആണ്, ഒരു റൊമാൻറ്റിക് സ്ക്രിപ്റ്റ് ആണോന്ന് ചോദിച്ചാൽ അതുമാണ്. അപ്പൊ അതില് ഏത് ജോണറില് ഇതിന്റെ കാറ്റഗറൈസ് ചെയ്യണം ചോദിച്ചാൽ എനിക്ക് ശരിക്കും അറിയില്ല. സോ ഐ തിങ്ക് ആൾക്കാർ പോയി കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട എല്ലാം ഇതിലുണ്ടാവും.
ഓക്കെ, കാത്തിരുന്ന് കാണാം അല്ലേ?
അതെ.
ഓക്കെ, ഇനിയിപ്പോ മലയാള സിനിമയിൽ സ്വന്തമായിട്ടുള്ള സ്ഥാനമുള്ള ഒരു കപ്പിളാണ് ജയറാമും പാർവതി, അവരുടെ മോനാണ്, അതുപോലെ ചെറുപ്പത്തിൽ തന്നെ നാഷണൽ അവാർഡ് വിൻ ചെയ്ത ഒരാളാണ്. ടെൻഷൻ ഉണ്ടോ നായകനായിട്ട് ഒരു ഹീറോ ആയിട്ട് തുടങ്ങുമ്പോ?
ഓഫ്കോഴ്സ് ടെൻഷൻ ഉണ്ടാവും, പക്ഷെ എനിക്ക് ഐ തിങ്ക് ഐ എൻജോയ് ദാറ്റ് പ്രഷർ. കാരണം അതില്ലാന്നുണ്ടെങ്കിൽ അതിലൊരു രസം ഉണ്ടാവില്ല. ശരിക്കും അതാണ് എനിക്ക് ശരിക്കും പെർഫോം ചെയ്യാനുള്ള ഫയർ തന്നെ. അപ്പോ അത് ഉള്ളത് നല്ലതാന്ന് തോന്നുന്നു. ഐ തിങ്ക് ഐ എൻജോയ് ദി പ്രഷർ.
ഓക്കേ, ദാറ്റ്സ് ഗുഡ്. പേരന്റ്സിന്റെ എക്സ്പെക്ടേഷൻ എന്താണ്? അവര് ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള രണ്ട് ആക്ടേഴ്സ് ആണല്ലോ, അപ്പൊ എന്താ അവര് പറയുന്നത്, അല്ലെങ്കിൽ അവർക്ക് പ്രഷർ ഉണ്ടോ? അവർക്ക് ടെൻഷൻ ഉണ്ടോ?
അവർക്കൊട്ടും ടെൻഷൻ ഇല്ല. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഏറ്റവും ടെൻഷൻ ഉണ്ടായിരുന്നത് എന്റെ പഠിത്തത്തിന്റെ കാര്യത്തിലായിരുന്നു. ബാക്കി സിനിമയൊക്കെ അവർ പറഞ്ഞു ലൈക്ക് സിനിമ നമുക്ക് ഒട്ടും ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല, ലൈക്ക് ഇഫ് യു ഹാവ് ദ ടാലന്റ് ആൻഡ് ഇഫ് യു ഹാവ് ദ ഫേത്ത് ഫോർ ഇറ്റ് ദെൻ ഐ വിൽ ഓബ്വിയസ്ലി സക്സീഡ് ആവും. പക്ഷെ നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല സിനിമ. സോ അത് അവര് ഭയങ്കര പെർട്ടിക്കുലർ ആയിരുന്നു. ആദ്യം സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ എനിക്ക് ഇഷ്ടമുള്ള കരിയർ ചൂസ് ചെയ്യാനുണ്ട്. അപ്പൊ ആ സ്റ്റഡീസിന്റെ കാര്യത്തിൽ ദൈവത്തിൽ ബോർഡ്, അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് അവർക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. അതെ, ഞാൻ ഡിഗ്രി ഇവിടെ ചെന്നൈയിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണ്.
ഓക്കെ, അത് ശരി. ഇപ്പൊ മലയാളത്തിന്റെ പ്രിയപ്പെട്ട രണ്ട് ആക്ടേഴ്സ് ആണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു, ജയറാം പാർവതിയും. അവരുടെ മകൻ ഹീറോ ആവുമ്പോ മലയാളത്തിലായിരിക്കും തുടക്കം എന്നാണ് മലയാളികൾ എല്ലാരും ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും. എന്താ തമിഴിൽ സ്റ്റാർട്ട് ചെയ്തത്?
ഇല്ല, എനിക്ക് അക്കോർഡിംഗ് ടു മീ ഒരു ആക്ടറിന് ലാംഗ്വേജ് ഒരിക്കലും ഒരു ബാരിയർ ആയിരിക്കാൻ പാടില്ല എന്ന് തോന്നുന്നു. കാരണം എനിക്ക് അങ്ങനെ ഡിഫറൻസ് ഒന്നുമില്ല. ലൈക്ക് ഞാനിപ്പോ തമിഴിലും മൂവി ചെയ്തു, മലയാളത്തിലും ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നു. എനിക്ക് അതിൽ പ്രത്യേകിച്ച് വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല രണ്ട് ഇതിലും. അഫ്കോഴ്സ് വർക്കിംഗ് സ്റ്റൈൽസ് ആർ ടോട്ടലി ഡിഫറെന്റ്, ബട്ട് നമ്മൾ ഫൈനലി ചെയ്യുന്ന ജോലിയൊക്കെ സെയിം തന്നെയാണ്. അപ്പോ ഐ ഡോണ്ട് തിങ്ക് ആ ലാംഗ്വേജ് മാറ്റേഴ്സ്. ഫൈനലി നല്ല സിനിമയാണെങ്കിൽ അത് എവിടെയായാലും അത് ഓടും. അതിന് നമുക്ക് കുറെ എക്സാമ്പിൾസ് ഇപ്പൊ തന്നെ ഉണ്ട്. ഇപ്പൊ പ്രേമമായാലും ഇപ്പൊ മലയാളം മൂവി, ബട്ട് ഒരു 200 ദിവസം ചെന്നൈയിൽ ഓടിയ പടമാണ്. അപ്പൊ അതില് ലാംഗ്വേജ് ബാരിയർ എന്ന് പറയുന്നില്ല. ഐ ബിലീവ് ഇൻ ദാറ്റ്. സോ ഞാൻ തമിഴിൽ എനിക്ക് നല്ല സ്ക്രിപ്റ്റ് വന്നതുകൊണ്ട് ഞാൻ ആദ്യം അവിടെ ചെയ്തു എന്നേ ഉള്ളൂ. ഐ വാസ് വെയിറ്റിംഗ് ഫോർ റൈറ്റ് സ്ക്രിപ്റ്റ് ഇൻ മലയാളം.
ഓക്കെ, അത് ശരി. ഇപ്പം എന്താ പറയുക, ഇപ്പൊ ലാംഗ്വേജ് ബാരിയറിനെ കുറിച്ച് കാളിദാസൻ സംസാരിക്കുമ്പോൾ തന്നെ ഇപ്പൊ നമ്മൾ സിഡ്നിയിലുള്ള ആളുകൾ ഭയങ്കരമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ഇന്ത്യയുടെ പുറത്ത് വളരുന്ന കുട്ടികൾ മലയാളം സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ള. കാളിദാസൻ ശരിക്കും ജനിച്ചതും വളർന്നതും എഡ്യൂക്കേറ്റഡ് ആയതും എല്ലാം ചെന്നൈയിലാണ്. മലയാളം നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ.
അതെ അതെ, ലൈക്ക് വീട്ടിലൊക്കെ ഭയങ്കര അവര് നിർബന്ധമായിരുന്നു മലയാളത്തിൽ സംസാരിക്കാൻ. സോ അതുകൊണ്ടായിരിക്കും പിന്നെ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് മീൻ ചെറുപ്പത്തിലല്ല, ഇപ്പോഴും ആഴ്ചയിലൊക്കെ മിനിമം ഒരു പുതിയ മലയാള പടമെങ്കിലും മിനിമം കണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും.
ശരി, ഇപ്പൊ മലയാളം പടം സ്ഥിരമായിട്ട് കാണും എന്ന് പറയുന്നു, അപ്പൊ തന്നെ അറിയാൻ പറ്റുണ്ടാവും അല്ലെ മലയാളത്തിലെ ആക്ടേഴ്സിന്റെയും അതുപോലെ തന്നെ സംവിധായകരുടെ ഒക്കെ. ദുൽഖർ സൽമാൻ അല്ലെങ്കിൽ ഫഹദ് ഫാസിൽ, പൃഥ്വിരാജ്, ഇവരെല്ലാം അഭിനയിക്കുന്ന ആ സിനിമകൾ വേറെ ഒരു ലെവലിലാണ്. ഇപ്പം ആ പഴയ ഒരു മലയാള സിനിമയിൽ നിന്ന് മാറിയിട്ട് വേറൊരു ജോണറിലാണ്. ആളുകളാണെങ്കിൽ ആദ്യമൊന്നും ആദ്യമൊക്കെ ആളുകൾ ഒരു ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ട് ഇതിനൊക്കെ കണ്ടിരുന്നു, പക്ഷെ ഇപ്പൊ അതെല്ലാരും അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിലേക്ക് ജെല്ലിൻ ചെയ്യാൻ എന്താണ് കാളിദാസിന്റെ ഒരു സ്ട്രാറ്റജി?
ഇതിന് ജെല്ലിൻ എനിക്ക് അതിനോടൊരു ഐ ഡോണ്ട് അഗ്രി ടു ദാറ്റ് ടേം ജെല്ലിൻ, ബിക്കോസ് നമ്മള് ഏത് നല്ല സ്ക്രിപ്റ്റ് ഇപ്പൊ വരുന്ന നമുക്ക് കിട്ടുന്ന മാത്രമേ നമ്മൾ ചൂസ് ചെയ്യുന്നുള്ളൂ. സോ അതില് മാക്സിമം നമ്മൾ സിൻസിയർ ആയിട്ടുള്ള എഫേർട്സ് ഇട്ട് അത് മാക്സിമം നന്നാക്കാൻ നോക്കുക. പിന്നെ അത് 100% നമ്മൾ സിൻസിയർ ആയിട്ട് നമ്മുടെ സം ആർ ഹാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും കുറെ ആൾക്കാർക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും ഓട്ടോമാറ്റിക്കലി.
ഓക്കെ, എനിക്കൊന്ന് ഇപ്പൊ തന്നെ നല്ല ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടിയിട്ടാണ് കാളിദാസൻ സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെ അല്ലേ?
അങ്ങനില്ല, നമ്മള് മാക്സിമം ഇതിനോട് പാഷൻ ഉള്ളതുകൊണ്ട് അതിനോട് മാക്സിമം സിൻസിയർ ആയിട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ.
ചെയ്യുന്നുണ്ട്. ഓക്കെ, നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് ആ ഒരു ഫീൽഡിനെ കുറിച്ചും അതുപോലെ അല്ലെ എന്താണ് കാളിദാസൻ അങ്ങനെയുള്ള കാര്യങ്ങൾ. വെരി ഗുഡ്, നല്ല നല്ല ഒരു തുടക്കമാണ്. പിന്നെ ഇപ്പം ഞങ്ങള് എന്താ പറയണെ യൂട്യൂബ് വീഡിയോസിലൊക്കെ കണ്ടു, വൈറൽ ആയിട്ടുള്ള വീഡിയോസിലൊക്കെ കണ്ടു, ഒരു അടിപൊളി മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. എന്തെങ്കിലും ഒരു ചെറിയൊരു മിമിക്രി ഐറ്റം ചെയ്യാമോ ജയറാമിന്റെ മോനോട്
സംസാരിക്കുന്നത്?
ആണോ, അല്ല വേണ്ട, മിമിക്രി വേറെ ആരെയും ചെയ്യണ്ട, അച്ഛനെ മാത്രം ഒന്ന് ചെയ്ത് കാണിച്ചാ മതി.
അയ്യോ, ശരിക്കും അറിയില്ല, അറിയായിരുന്നെങ്കിൽ ഞാൻ ചെയ്തേനെ.
ആണോ? ഓക്കെ ഓക്കെ ഓക്കെ, നോ പ്രോബ്ലംസ്. അപ്പൊ ഞാനത് പ്രഷറൈസ് ചെയ്യുന്നില്ല. ഇപ്പം എന്താ പറയണേ, ഒരു ഭയങ്കര ഇങ്ങനെ ചെറുതായിരിക്കുമ്പോ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്ന ഫോട്ടോസിലെല്ലാം കുറച്ച് ചബി ആയിട്ട് ഉള്ള ഒരു ബോയ് ആയി. പിന്നെ പതുക്കെ പിന്നെ കുറെ നാള് കാളിദാസിനെ കാണാനില്ല. ഇപ്പൊ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നിട്ട് ഒരു ഭയങ്കര ഒരു ലീൻ ആൻഡ് തിങ് ഒരു യങ് ഹീറോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഒരു ടോട്ടൽ ചേഞ്ച് ആയിരിക്കുകയാണ്. ഇത് ഇത് എങ്ങനെയാണ്, ഇതെന്താണ് സംഭവം?
അങ്ങനല്ല, നമ്മള് ഞാൻ ഇടയ്ക്ക് കുറച്ച് ദിവസം വേണം എന്ന് വെച്ചിട്ടാണ് ഐ സ്റ്റേഡ് ഔട്ട് ഓഫ് ഗോഡ് ഓഫ് സോഷ്യൽ നെറ്റ്വർക്കിംഗ്. പിന്നെ അങ്ങനത്തെ കുറെ ഫങ്ഷൻസും അതിനൊന്നും ഞാൻ അറ്റൻഡ് ചെയ്തില്ല. അപ്പൊ എനിക്ക് തന്നെ തോന്നി ലൈക്ക് നമ്മുടെ ഹെൽത്ത് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുണ്ട്. അങ്ങനെയാണ് വർക്കൗട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയത്. പിന്നെ അതിനോട് ഒരു ഭയങ്കര ഇഷ്ടം തോന്നി, കാരണം അതില്ലാണ്ട് നമുക്ക് പറ്റില്ല എന്നുള്ളൊരു സ്റ്റേജ് വന്നു. നമുക്ക് അത് ആ ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ അഡാപ്റ്റ് ആയിപ്പോയി. അപ്പൊ അത് നല്ലതെന്ന് തോന്നുന്നു അത്. അതെ അതെ, ഓൾമോസ്റ്റ് ഒരു 35 kgs കുറച്ചു. പിന്നെ ഹെൽത്തി ആയിട്ട് നേരത്തെ ഒക്കെ വല്ലാണ്ട് ലൈക് ജങ്ക് ഫുഡ്സ് ഒക്കെ കുറെ കഴിക്കായിരുന്നു. പിന്നെ അത് ഒബ്വിയസ്ലി എല്ലാരും ആ ഏജിൽ എല്ലാരും കഴിക്കുന്നതാണ്, അപ്പൊ ഓക്കെ. പിന്നെ അത് കഴിച്ച് ഞാൻ പിന്നെ മാറ്റി. ഇപ്പൊ മാക്സിമം കഴിഞ്ഞ അത്രയും ഹെൽത്തി ആയിട്ട് കഴിക്കാനൊക്കെ. എന്നാലും നമുക്ക് ഷൂട്ടിന്റെ സമയത്ത് നമുക്കൊന്നും അധികം ഇങ്ങനെ ആവശ്യപ്പെടാൻ പറ്റില്ല, ബിക്കോസ് എന്തുള്ളോ നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകേണ്ടി വരും. പ്ലസ് നമുക്ക് ഏത് സമയത്താണ് കഴിക്കുന്നതെന്നും വി ആർ നോട്ട് ഷുവർ, സോ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. അല്ലാത്ത സമയത്തൊക്കെ വീട്ടിലൊക്കെ ആകുമ്പോൾ എനിക്കൊരു ഡയറ്റ് ഒക്കെ ഉണ്ട്, സെറ്റ് പ്ലാൻ ഒരു ഡയറ്റ് അങ്ങനെയൊക്കെ ഉണ്ട്.
ഓസ്ട്രേലിയയിലേക്ക് എന്നാ വരുന്നേ?
ഓസ്ട്രേലിയയിലേക്ക് ആരെങ്കിലും ഒക്കെ വിളിച്ചോണ്ട് പോവാണെങ്കിൽ എന്നാ വരുന്നു.
ഓക്കെ ഓക്കെ. പിന്നെ അച്ഛന്റെ ആക്ടിംഗ് ആണോ അമ്മയുടെ ആക്ടിംഗ് ആണോ കൂടുതൽ ഇഷ്ടം?
അങ്ങനല്ല, അവര് ലൈക് ഒരാള് ഹീറോവും ഒരാള് ഹീറോയിനാണ്. അപ്പൊ അമ്മയുടെ ഞാൻ അധികം മൂവീസിൽ മീൻ അമ്മ തന്നെ ഒരു 4-5 years വരെ ആക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതിലുള്ള മാക്സിമം മൂവീസ് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അപ്പയുടെ ഞാൻ ഇപ്പൊ വരുന്ന എല്ലാ ഇതുവരെ ഉള്ള എല്ലാ മൂവീസും കണ്ടിട്ടുണ്ട്. സോ ഐ തിങ്ക് രണ്ടുപേർക്കും അമ്മ കുറച്ചും കൂടി സീരിയസ് ക്യാരക്ടേഴ്സ് കുറച്ചും കൂടെ നന്നായി ചെയ്യും. അപ്പയ്ക്ക് കുറച്ചും കൂടെ വരുന്ന കോമഡി ഒരു ഹ്യൂമർ ടച്ച് ഉള്ള ക്യാരക്ടേഴ്സ്. അപ്പൊ രണ്ടുപേരുടെ ആക്ടിങ് എനിക്ക് ഇഷ്ടമാണ്.
ഓക്കെ, ആ ശരി. ഇനി ഇവർ രണ്ടുപേരും അല്ലാതെ കാളിദാസിനെ ഏറ്റവും ഇഷ്ടമുള്ള ആക്ടർ ആരാണ്? കാളിദാസിനെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു ആക്ടർ?
ആക്ച്വലി എനിക്ക് കമൽ സാറിനെ ഇഷ്ടമാണ്. കമൽഹാസൻ സർ ഈസ് മൈ ആക്ച്വലി മൈ റോൾ മോഡൽ. സോ സാറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് അപ്പാർട്ട് ഫ്രം കമൽ സാർ ഐ തിങ്ക് ധനുഷ്. ഭയങ്കര നാച്ചുറൽ, വെരി നാച്ചുറൽ ആൻഡ് ഭയങ്കര ഈസ് ആണ് പെർഫോമൻസിൽ. എപ്പോഴും സ്ക്രീനിൽ കാണുമ്പോൾ എനിക്കൊരു ഓ ആണ്, എപ്പോഴും അങ്ങനെ എങ്ങനെയാണ് പെർഫോം ചെയ്യാൻ പറ്റുന്നത് ഞാൻ നോക്കി വരുന്നത്.
ഓക്കെ, അപ്പൊ താങ്ക് യു കാളിദാസൻ, താങ്ക് യു വെരി മച്ച്.
താങ്ക് യു,
നല്ല ഒരു കരിയറിനായിട്ട് എല്ലാ ആശംസകളും.
താങ്ക് യു, താങ്ക് യു സോ മച്ച്.
ഞാനും എൻ്റെ ആളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി.
ഞാനും എൻ്റെ ആളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി.
കപ്പലിലാണേ ായക്കാരി പങ്കായം പൊക്കി ഞാനൊന്നു നോക്കി
കപ്പലിലാണേ.